നമസ്കാരം പ്രൊഫസർ കദംബോട്ട് സിദ്ദിഖ്, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ഡെലീസ്.
പ്രൊഫസർ കദംബോട്ട് സിദ്ദിഖ്, ഓസ്ട്രേലിയയിലെ ഭക്ഷ്യ സുരക്ഷ സംബന്ധിച്ചുള്ള പല റിപ്പോർട്ടുകളും ഏതാനും ദിവസങ്ങളായി മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ പെരിഷബിൾ ഫുഡ് 5 ദിവസത്തെ റിസർവ് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നു. ഇത് എത്രമാത്രം ഒരു വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇതേക്കുറിച്ച് കൂടുതൽ വിവരിക്കാമോ? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്?
ഞാനും അത് വായിച്ചു, സിഡ്നി മോർണിംഗ് ഹെറാൾഡ് വന്നതും വായിച്ചിരുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓസ്ട്രേലിയ ലോകത്തിൽ വെച്ച് വൺ ഓഫ് ദ മോസ്റ്റ് ഫുഡ് സെക്യൂർ കൺട്രികളാണ്. നമുക്ക് വളരെയധികം വൈഡ് ജിയോഗ്രാഫിക് ഏരിയ ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോയിൽ ഉണ്ട്, ഡിഫറെൻറ്റ് എൻവയോൺമെന്റ് ഉണ്ട്. ഇപ്പോൾ നോർത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ട്രോപ്പിക്കൽ ഓൾ ദ വേ ടു ഈവൻ ടെമ്പറേറ്റ്. സോ നമുക്ക് പലതരത്തിലുള്ള ക്രോപ്പുകൾ പല സമയത്ത് ഓസ്ട്രേലിയയിൽ ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസ്ട്രിക്ഷൻ കുറവാണ് കമ്പയർഡ് വിത്ത് യൂറോപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമ്മൾ പ്രൊഡ്യൂസിങ് നെറ്റ് ഫുഡ് എക്സ്പോർട്ടിങ് കൺട്രിയാണ്. 4 രാജ്യങ്ങളിൽ ലോകത്ത് വെച്ച് നമ്മൾ നെറ്റ് ഫുഡ് എക്സ്പോർട്ടിങ് കൺട്രിയാണ്. അതിൽ നമ്മൾ ധാരാളം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമുക്കൊരു 26 മില്യൺ ആളുകളെ ജീവിക്കുന്നുള്ളൂ ഓസ്ട്രേലിയയിൽ. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് നമ്മൾ നെറ്റ് ഫുഡ് എക്സ്പോർട്ടിങ് ആണ്. പിന്നെ നമ്മൾ ടെക്നോളജി നന്നായിട്ട് ഉപയോഗിക്കുന്നു. ആൻഡ് അവർ ഫാമേഴ്സ് ആർ ക്ലെവർ. റിസർച്ചും ഡെവലപ്മെന്റ് ഹാസ് കോൺട്രിബ്യൂട്ടഡ്. ഇപ്പൊ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് 65-75% ഓഫ് ഓസ്ട്രേലിയൻ പ്രൊഡക്ട്സ്, അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ആർ എക്സ്പോർട്ടഡ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇമ്പോർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 9.6% പ്രോസസ്ഡ് ആയുള്ള ഫുഡും ബിവറേജസും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1.6% ഇമ്പോർട്ടഡ് ഫ്രഷ് ഫുഡും ബിവറേജസും ഉണ്ട്, അതിൽ ഇൻക്ലൂഡിങ് സീ ഫുഡും ഉണ്ട്. അപ്പൊ ഈ കണക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ ഫുഡ് സെക്യൂർ കൺട്രിയാണ്.
ഭക്ഷ്യസുരക്ഷ സംബന്ധിച്ച് ഓസ്ട്രേലിയ ശക്തമാണെങ്കിലും മുൻപ് ഒരിക്കലും നേരിടാത്ത രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ?
നമുക്ക് പാൻഡമിക്കുള്ള സമയത്ത് പല പണ്ഡിറ്റ്സും പറഞ്ഞു, COVID-19 പാൻഡമിക് 2020 ഐ തിങ്ക് ഡൽഹി സെൻ ഇന്റർവ്യൂ ചെയ്തിരുന്നു, നമ്മളിപ്പോ ഫുഡ് റൺ ഔട്ട് പോയില്ല, ഈവൻ വിത്ത് ലോജിസ്റ്റിക് സപ്ലൈ എക്സെട്ര, നമ്മുടെ ബഫറിംഗ് കപ്പാസിറ്റി വളരെ വളരെ സ്ട്രോങ് ആണ്. സൂപ്പർ മാർക്കറ്റിൽ ചില ഐറ്റംസ് പെട്ടെന്ന് പോയി കഴിഞ്ഞാലും കണ്ടിന്യൂസ് സപ്ലൈ ആൻഡ് പ്രൊഡക്ഷൻ ഉണ്ട്. എന്നിരുന്നാലും രണ്ടുമൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയുണ്ട്. ഒന്ന്, ഇപ്പം നമ്മളെ ഗ്ലോബൽ സിനാരിയോ, അതായത് വളരെയധികം പെട്രോളിൻ്റെ പ്രൈസ് കൂടിയതുകൊണ്ട് ഈ ഫെർട്ടിലൈസറും ഫംഗിസൈഡ് പെസ്റ്റിസൈഡൊക്കെ ഉപയോഗിക്കാൻ പെട്രോ കെമിക്കൽ ബേസ്ഡ് ആണ്, അപ്പം അത് വില കൂടുന്നുണ്ട്. രണ്ട്, അപ്പം ഇൻപുട്ട് കോസ്റ്റ് കൂടുന്നു ഫാമേഴ്സിന്. രണ്ട്, ട്രാൻസ്പോർട്ടേഷൻ, അപ്പം ഇതെല്ലാത്തിനും ഫ്യുവൽ വേണം, അപ്പം അതിൻ്റെ വില കൂടുമ്പോൾ കൂടുന്നതനുസരിച്ച് അത് ഫാമേഴ്സിന് പാസ് ചെയ്ത് പോകുന്നു, ഫാമേഴ്സ് പിന്നെ അത് കൺസ്യൂമേഴ്സിന് പാസ് ചെയ്ത് പോകുന്നു. അപ്പം നമ്മളൊരു ലാസ്റ്റ് ടു ത്രീ ഇയേഴ്സ് ആയിട്ട് എസ്കലേറ്റിംഗ് ഫുഡ് പ്രൈസസ് ഓൾ ഓവർ ദ വേൾഡ് ആൻഡ് ഇൻക്ലൂഡിങ് ഓസ്ട്രേലിയ. പിന്നെ നമുക്ക് ഓസ്ട്രേലിയയിൽ ക്ലൈമറ്റിൻ്റെ ചേഞ്ചിൻ്റെ എഫക്റ്റ് പലതുണ്ടായിരുന്നു. ഫ്ലഡ് ഉണ്ടായിരുന്നു, ഡ്രൗട്ട് ഉണ്ടായിരുന്നു, ഇതൊക്കെ ഇപ്പം നമ്മുടെ പ്രൊഡക്ഷൻ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. മൂന്ന്, നമ്മളെ സീസണൽ വർക്കേഴ്സ് ഉണ്ട്, അതായത് ഈ പെരിഷബിൾ ഗുഡ്സ് എന്ന് പറയുന്നത് അത് ഫ്രഷ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ മീറ്റ് പ്രോഡക്ട്സ്, മീറ്റ് ഐറ്റംസ്, ഡയറി ഐറ്റംസ് ഒക്കെ പെരിഷബിളാണ്. അതൊരു യൂസ് ബൈ ഡേറ്റ് ഉണ്ട്, അതിന് മുമ്പ് ഉപയോഗിച്ചില്ലെങ്കിൽ അത് കേടായി പോകും. എന്നിരുന്നാലും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഈസ് വെരി ഗുഡ്, സ്റ്റോറേജ്, ചിൽഡ് ഫെസിലിറ്റീസ്. കാരണം ആപ്പിൾ നമ്മൾ ചിലപ്പോൾ എടുക്കുന്നത് ഓഫ് സീസണിൽ, ആപ്പിൾ സാധാരണ ഉണ്ടാകുന്ന സമയം കഴിഞ്ഞ് പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടും നമുക്ക് അത് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ പൊട്ടാറ്റോ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം ഉപയോഗിക്കാം. അങ്ങനത്തെ ഉള്ള ഫെസിലിറ്റീസിൽ ഓസ്ട്രേലിയ നല്ല ബഫറുണ്ട്. അപ്പോൾ ഐ എം നോട്ട് വറീഡ് അബൌട്ട് ദീസ് 5 ഡേയ്സ് ഓഫ് ഫുഡ് ഓൺലി നമുക്ക് ഉള്ളതെന്ന്. അത് ആ കണക്കിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എവിടെയെന്ന് അറിയില്ല, ബട്ട് ഐ എം നോട്ട് കൺസേൺഡ് ബിക്കോസ് വി ഹാവ് ഗ്രേറ്റ് ബഫറിംഗ് കപ്പാസിറ്റി. പിന്നെ ഈ ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് ഉൾപ്പെട്ട് ലോട്ട് ഓഫ് ഡെൻഡ്, അതിപ്പോൾ അൺപ്രഡിക്റ്റബിൾ ആണ്. ഇപ്പോൾ ഡ്രൗട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും, ബുഷ് ഫയേഴ്സ് വന്നു കഴിഞ്ഞാൽ ഡിസ്റപ്ഷൻ ഉണ്ടാവും, ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ ഡിസ്റപ്ഷൻ ഉണ്ടാവും, ലോജിസ്റ്റിക് സപ്ലൈ ഒക്കെ. അതിന് ഗവൺമെന്റ് ആൻഡ് എവരി വൺ ഹാസ് ടു വർക്ക് ടുഗദർ ആൻഡ് ലുക്ക് അറ്റ് ദാറ്റ്.
അപ്പോൾ ഇതിൽ ഈ 5 ദിവസത്തെ ഈ ഒരു ഫുഡിന്റെ ലഭ്യത മാത്രമല്ല ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത്, മറ്റൊരു കാര്യം പറയുന്നത് ഇവിടെ പ്രൊഫസർ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ വളരെയധികം ധാന്യങ്ങളും മറ്റു ഉൽപാദനവും ഉണ്ടെങ്കിൽ കൂടി ഇതിൽ ഭൂരിഭാഗവും വിദേശത്തേക്ക് അയച്ചതിന് ശേഷം തിരിച്ച് ഓസ്ട്രേലിയയിൽ എത്തിയാലാണ് ഇവിടുത്തെ ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. അത് ഈ സമയത്ത് പ്രത്യേകിച്ച് പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ പല രീതിയിലുമുള്ള വെല്ലുവിളികൾ ഉയർത്താമെന്നുള്ള വാർത്തകളുണ്ട്.
അതും ഒരു ഒരു സ്മോൾ പ്രൊപ്പോർഷനാണ്. ഇപ്പൊ നമ്മളിപ്പോ കോക്ക ഓട്സോ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് യു എസ് എയിലോ എവിടെയെങ്കിലും പോയിട്ട് ചില പ്രോഡക്ട്സ് വരും. നമ്മളൊരു പാർട്ട് ഓഫ് ദ ഗ്ലോബൽ ട്രേഡ് മൂവ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല എല്ലാം നമ്മളിവിടെ തന്നെ പ്രോസസ് ചെയ്യണം, എല്ലാം നമ്മളിവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് മറിച്ച് ചോദിക്കാം, ഇവിടെ നിന്നുള്ള ഹണി ഇന്ത്യയിലോട്ട് പോകുന്നു, ഇവിടെ നിന്നുള്ള മീറ്റ് വേറൊരു സ്ഥലത്തോട്ട് പോകുന്നു, അപ്പൊ ചിൽഡ് മീറ്റ് ഒക്കെ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ വൈൻ ഇവിടുന്ന് ബോട്ടിൽ ചെയ്യുന്നുണ്ടാവില്ല, ബോട്ടിൽ അവിടെ ചെന്ന് ചെയ്യും, ബൾക്കായിട്ട് പോയിട്ട് പിന്നെ ബോട്ടിൽ ചെയ്ത് ചൈനയ്ക്ക് പോകുന്നുണ്ട്. സോ ഐ എം നോട്ട് കൺസേൺഡ് അബൌട്ട് സ്മോൾ എമൗണ്ട് ഓഫ് സ്റ്റഫ് കമ്മിങ് ടു ഓസ്ട്രേലിയ. ഞാൻ പറഞ്ഞില്ലേ, ഓൺലി 1.6% ഇസ് ഇമ്പോർട്ടഡ് ഫ്രഷ് ഫുഡ് ആൻഡ് ബെവറേജസ്, ആൻഡ് ഇമ്പോർട്ടഡ് പ്രോസസ്ഡ് ആൻഡ് ബെവറേജസ് ഇസ് അബൌട്ട് 9.6% നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ മെജോറിറ്റി ഓഫ് ദ ഫുഡ് റീറ്റെയിലിംഗ് സെക്ടർ ആൻഡ് ടേൺ ഓവർ വാല്യൂസ് ഒരു 126 ബില്യൺ ആണ്. അതിൽ 70% ഓഫ് ഓസ്ട്രേലിയൻ കൺസ്യൂമേഴ്സ് പർച്ചേസ് ഫ്രം വൂൾവേർത്സ് ആൻഡ് കോൾസ്. സോ നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ ഒരു ഫുഡ് ബാസ്കറ്റ് എടുക്കുക, യു ഡെലിസ് യു ഗോ ടു ദി വൂൾവേർത്സ് ഓഫ് കോൾസ് നെക്സ്റ്റ് വീക്ക്, ടേക്ക് ദ ഫ്രഷ് പ്രോഡക്ട്സ് വിതൗട്ട് ലുക്കിംഗ് അറ്റ് വെയർ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഐ വുഡ് സേ 80%, 90% ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഓസ്ട്രേലിയ. So this is really good. അതിന്റെ അർത്ഥം ഞാൻ ഇവിടെ പ്രോസസ് ചെയ്യേണ്ടെന്നല്ല പറഞ്ഞത്. നമ്മൾ ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ, വീറ്റ് ഇന്തോനേഷ്യയിലോട്ട് ഒരു 4.6 മില്യൺ ടൺസ് ഓഫ് വീറ്റ് ഈസ് എക്സ്പോർട്ടഡ് ടു ഇന്തോനേഷ്യ. അത് മുഴുവനും ഇവിടെ പ്രോസസ് ചെയ്ത് ഫ്ലവർ ചെയ്തിട്ട് ഇന്തോനേഷ്യക്കാക്കാന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. പക്ഷേ ദ പ്രൈസ് വിൽ ഗോ അപ്പ്. ഇന്തോനേഷ്യ ഹാസ് ഗോട്ട് ബെറ്റർ എഫിഷ്യൻ ഫ്ലവർ മിൽസ് ഇൻ ടേംസ് ഓഫ് ലോ ഇൻ കോസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലേബർ. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ പ്രോസസ് ചെയ്യാം. പ്രോസസ് ചെയ്താലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ് കൂടും, എന്നിട്ട് അത് എക്സ്പോർട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ട് വിൽ ബി ഹാർഡർ. ഹാവിംഗ് സെഡ് ദാറ്റ്, ദേർസ് എ ലോട്ട് ഓഫ് പ്രോസസ്ഡ് ഫുഡ് ഫ്രം ഓസ്ട്രേലിയ ഗോയിങ് ടു ഹൈ എൻഡ് ഓഫ് ദ മാർക്കറ്റ് ലൈക് ജപ്പാൻ, കൊറിയ, സിംഗപ്പൂർ, മലേഷ്യ ആൻഡ് സോ ഓൺ. പിന്നെ നമ്മുടെ ഇവിടെ നിന്നുള്ള ലാംബ് ചിൽഡ് ലാംബ് കട്ട്ലറ്റ്സ് ഗോയിങ് ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വെർ എ വെരി ഹൈ പ്രൈസ്. So we are doing it. Nammada problem enna vacha namukku 26 million people ullu. So if we set up a high value processing facilities etc, we can serve the people here. Pashe baaki enga nammal export cheyende appo oru balance venam. So I'm not overly concerned. Many people have started processing facilities, but it's not viable at the long end. Appo namukku the same example namukku choikkam. Ee iron ore undallo, majority of the iron ore is processed in China or elsewhere. We could ask the same question, why can't we have steel manufactured in Australia? And the reason is that it will be very expensive and the cost will not work out.
പ്രൊഫസർ കത്തമ്പോർ സിദ്ദിഖ്, ഇനി ഓസ്ട്രേലിയയിലുള്ള ഇന്ത്യയിൽ നിന്ന് കുടിയേറിയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾ ഏതെല്ലാം രീതിയിൽ പ്രതിസന്ധികൾ കൂടുതലായി നേരിടാൻ വഴിയുണ്ട്?
ഇന്ത്യയിൽ നിന്ന് വരുന്നുള്ള ഉൽപ്പന്നങ്ങൾ വളരെ കുറച്ചായിട്ടാണ് വരുന്നത്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ബസ്മതി റൈസ് ക്വൈറ്റ് എ ബിറ്റ് കമ്മിങ് ഫ്രം ഇന്ത്യ. പിന്നെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗോമേ ഷോപ്സ്, ഇന്ത്യൻ ഷോപ്സും അതിലൊക്കെ പലതരത്തിലുള്ള പ്രോസസ്ഡ് ഫുഡുകൾ, യുനോ, ഹൽദിറാം, അങ്ങനത്തെ പല ഐറ്റംസ്, പപ്പടംസ്, പിക്കിൾസ്, അതെല്ലാം വരുന്നുണ്ട്. അതിന് കാര്യമായിട്ട് എഫക്ട് ചെയ്യുന്നില്ല, കാരണം ഇന്ത്യ ഈസ് ഓൾസോ പ്രൊമോട്ടിങ് ക്വൈറ്റ് ലോട്ട് ഓഫ് എക്സ്പോർട്ട്. ദീസ് ആർ ഓൾ വാട്ട് വി കോൾ സ്മോൾ സ്കെയിൽ ഹൈ വാല്യൂ ഇൻഡസ്ട്രീസ്. പിന്നെ ഇപ്പൊ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ പഴംപൊരിയൊക്കെ ഉണ്ടല്ലോ, അതുപോലും ഇപ്പൊ പാക്കറ്റായിട്ട് വെരി നൈസ്ലി കമ്മിങ് വാക്വം സീൽഡ് പാക്കറ്റ്സ്. ഓൺലി തിങ് വി ഹാവ് ടു വറി അബൌട്ട് ഇന്ത്യൻ എക്സ്പോർട്ട് ഇസ് ദാറ്റ് ഇന്ത്യ മസ്റ്റ് പുട്ട് ക്വാളിറ്റി കൺട്രോൾ. അതായത് ഇതൊക്കെ ഫുഡ് ഐറ്റംസ് ആണല്ലോ, എന്തെങ്കിലും കണ്ടാമിനേഷനോ ബാക്ടീരിയയോ സാൽമനല്ലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ എഫക്ട് ചെയ്യും. സോ ദ ലൈസൻസ് അതിന്റെ വളരെ റെസ്ട്രിക്ട് ചെയ്ത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താൽ ആ ഫുഡ് പ്രോഡക്ട്സ് ഫ്രം ഇന്ത്യ വിൽ ബി വെരി യൂസ്ഫുൾ ഹിയർ. ഗുഡ് ബയോ സെക്യൂരിറ്റി ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് നമ്മളെ ഇന്ത്യക്കാർ തിരിച്ചു വരും, കേരളത്തിൽ നിന്നൊക്കെ തിരിച്ചു വരുമ്പോൾ കഴിയുന്നതും ആവശ്യമില്ലാത്ത ഫുഡ് ഐറ്റംസ് കൊണ്ടുവരാതിരിക്കുക, ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. സോ വി ഹാവ് ടു ലുക്ക് ആഫ്റ്റർ ഓസ്ട്രേലിയ ആൻഡ് ഓസ്ട്രേലിയസ് ഹൈ ക്വാളിറ്റി മീറ്റ് ആൻഡ് ഡയറി പ്രൊഡക്ഷൻ നമ്മൾ ലുക്ക് ആഫ്റ്റർ ചെയ്യണം.
പ്രൊഫസർ കദംബോട്ട് സിദ്ദിഖ്, ഇത്രയും നേരം ഈ വിശദാംശങ്ങൾ എസ് ബി എസ് മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന് വളരെയധികം നന്ദി.
താങ്ക് യു ദലീസ്. നമസ്കാരം.